إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ഓരോന്നും കഴിവിൻപടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തിൽ അങ്ങോളമിങ്ങോളം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുവാൻ അവസാന ശ്വാസം വരെ ദീനുൽ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുവാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി അധ്വാനിക്കണം, പരിശ്രമിക്കണം എന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾ ശഅബാൻ മാസത്തിലാണ്. റമദാനിനു മുമ്പുള്ള ഈ മാസത്തെ സംബന്ധിച്ച് പലവിധ തെറ്റിദ്ധാരണകളും നമ്മുടെ സമുദായത്തിൽ ഇന്നും നിലനിൽക്കുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ സാധാരണക്കാർക്ക് വേണ്ടി വീഡിയോ ക്ലിപ്പുകൾ പ്രചരിപ്പിക്കുകയാണ്. ശഅബാനിൻ്റെ പോരിശ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത പോരിശകൾ ഉണ്ടെന്ന് വരുത്തി തീർത്ത് ശഅബാൻ 15-ന് നോമ്പെടുക്കുവാനും അന്ന് പ്രത്യേകം നിസ്കരിക്കുവാനുമൊക്കെ ആളുകളെ ആഹ്വാനം ചെയ്യുന്ന ക്ലിപ്പുകൾ ഷെയർ ചെയ്യുകൊണ്ടിരിക്കുകയാണ് പല ആളുകളും. തൊട്ടടുത്ത് ഒരു ദിവസം കണ്ടു, തെക്കൻ കേരളത്തിലെ ഈരാറ്റുപേട്ടയിൽ 60 വരുന്ന മുസ്ലിയാക്കന്മാർ യോഗം ചേർന്നിട്ട് ഈ വരുന്ന ഇലക്ഷനിൽ മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുന്നതിന് വേണ്ടി ശഅബാൻ 15-ന്റെ നോമ്പ് നേർച്ചയാക്കി നോൽക്കണം. നേർച്ച എന്താണ് ഇത്? ഇലക്ഷനിൽ വിധി നമുക്ക് അനുകൂലമാകണം. അപ്പൊ ഇല്ലാത്ത ബിദഅത്തിന് പുതിയൊരു നേർച്ചയും കൂടി, എന്നിട്ട് അത് ഷെയർ ചെയ്യാണ്. ആ 60 പണ്ഡിതന്മാർ തീരുമാനിച്ചത് വളരെ ശരിയാണ്, എല്ലാവരും അത് നോൽക്കണം എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ ശഅബാൻ മാസത്തെക്കുറിച്ച് പൊതുവേ ആ മാസത്തെ 15-നെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അതിനെ സംബന്ധിച്ച് സംസാരിച്ചിരുന്നു. ശഅബാന്റെ കാര്യത്തിൽ ജനങ്ങൾ രണ്ടറ്റങ്ങളിലാണ്. അതായത്, ഒന്ന്, ഖുർആൻ അവതരിച്ച മാസമാണ് ശഅബാൻ, അതുകൊണ്ട് തന്നെ ശഅബാൻ 15 ലൈലത്തുൽ മുബാറക്കത്താണ്, ബർക്കത്താക്കപ്പെട്ട രാത്രിയാണ്, അന്ന് പ്രത്യേകം നോമ്പുണ്ട്, അന്ന് പകലിൽ നോമ്പും രാത്രിയിൽ പ്രത്യേക നിസ്കാരവുമുണ്ട്, അന്ന് പ്രത്യേക ഭക്ഷണ വിതരണമുണ്ട്, അന്ന് പ്രത്യേകം ദീപം തെളിയിക്കലുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണകളെ സംബന്ധിച്ചൊക്കെ അതെല്ലാം ഖുർആന് കൊണ്ടോ ഹദീസ് കൊണ്ടോ സലഫുസ്സാലികളുടെ അമലുകൊണ്ടോ സ്ഥിരപ്പെടാത്തതും പിൽക്കാലത്ത് സമുദായത്തിൽ ഉണ്ടായതുമാണ് എന്ന് മുഫസ്സിറുകളുടെ ഉദ്ധരണികൾ സഹിതം നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സംസാരിച്ചിരുന്നു. എന്നാൽ ശഅബാൻ മാസം യാതൊരു പ്രത്യേകതയും ഇല്ലാത്ത സാധാരണ അറബി മാസങ്ങൾക്കിടയിലെ ഒരു മാസം മാത്രമാണോ? അതല്ല. ഈ രണ്ട് അഭിപ്രായത്തിനും മധ്യയാണ് നമ്മുടെ നിലപാട്. അതായത്, ചില പ്രത്യേകതകൾ ശഅബാനിനുണ്ട്. സഹീഹായ ഹദീസുകളിൽ അത് വന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. അത് ഖുർആൻ അവതരിച്ച മാസമല്ല, അന്ന് നോമ്പുമില്ല, നിസ്കാരവുമില്ല, പ്രത്യേകിച്ചൊരു നോമ്പോ പ്രത്യേകിച്ചൊരു നിസ്കാരമോ ഇല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ സുന്നത്ത് നോമ്പ് എടുത്തിരുന്ന മാസമാണ്, അതുകൊണ്ട് കഴിയുന്ന ആളുകൾ സുന്നത്ത് നോമ്പുകൾ എടുക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചപ്പോൾ, അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ്, അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ ഉയർത്തപ്പെടുന്ന ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് കൂടുതൽ നോമ്പ് നോക്കുന്നതിൻ്റെ കാരണമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വേറെയും ചില പ്രത്യേകതകൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കുന്നതിന് മുമ്പായി, ഇന്ന് ശഅബാൻ 15 ബറാത്തരാവെന്ന് പേരിട്ടുകൊണ്ട് കൊണ്ടാടുന്ന ആളുകളുടെ ചില ന്യായങ്ങൾ കൂടി നമ്മൾ ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട്. അതായത്, ആരൊക്കെ ഇക്കൊല്ലം മരിക്കും, ആരൊക്കെ ജീവിക്കും, ആർക്കൊക്കെ ഇക്കൊല്ലം എത്ര റിസ്ക് ലഭിക്കും എന്നൊക്കെ തീരുമാനിക്കുന്ന ദിവസമാണ് ഷാബാൻ 15. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അന്ന് രാത്രി 6 റക്അത്ത് നിസ്കരിക്കും. രണ്ട് ആപത്തുകൾ തടുക്കാൻ, രണ്ട് ആയുസ് നീട്ടിക്കിട്ടാൻ, രണ്ട് ഐശ്വര്യത്തിനും റിസ്ക്കിനും വേണ്ടി. ചിലയിടങ്ങളിൽ അതോടൊപ്പം മൗലീദ് പാരായണവും കൂടുതൽ വിളക്കുകളൊക്കെ തെളിയിച്ച്, ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് പള്ളിയൊക്കെ അലങ്കരിച്ച് അങ്ങനെയുള്ള പല ഏർപ്പാടുകളും അവർ ചെയ്യുന്നുണ്ട്. അതിന് കാരണം ഇതാണ്, നമ്മുടെ റിസ്ക് നിശ്ചയിക്കുന്ന ദിവസമാണ്. അപ്പൊ റിസ്ക്കിനെ ചോദിക്കുക, ചില ആളുകൾ 3 യാസീൻ റിസ്ക്കിന് വേണ്ടി, 3 യാസീൻ ആപത്തിനെ തടുക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ യാസീൻ ഓതും. ചില ആളുകൾ സൂറത്ത് ദുഹാൻ പ്രത്യേകമായി ഓതും. ഇതൊന്നും സഹീഹായ ഹദീസ് കൊണ്ട് തെളിഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. ഇതിനെ ഒരു ഉദ്ധരിക്കുന്ന ദുർബലമായ ഒരു ഹദീസുണ്ട്, ഉസ്മാൻ ബിനുൽ മുഗീറ ഉദ്ധരിക്കാണ്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല് പറഞ്ഞതായി, തുഖതഉൽ ആജാലു മിൻ ഷഅബാന ഇലാ ഷഅബാൻ, ഒരു ഷഅബാൻ മുതൽ അടുത്ത ഷഅബാൻ വരെയുള്ള അവധികൾ നിർണയിച്ച് നൽകപ്പെടുന്ന ദിവസമാണത്. ഹത്താ ഇന്ന റജുലു യൻകഹു വയൂലദു ലഹു, ഒരാൾ കല്യാണം കഴിക്കുന്നു, അയാൾക്ക് മക്കളുണ്ടാകുന്നു, പക്ഷേ വഖദ് ഖറജ ഇസ്മുഹു മിനൽ മൗത, അടുത്ത ഷഅബാൻ മുമ്പായിട്ട് അയാൾ മരിക്കുന്ന ആളെ ലിസ്റ്റിലായിരിക്കും ഒരു പക്ഷേ. ഇതാണ് ഹദീസിലുള്ളത്. ഇത് ഇബ്നു ജരീർ, അഖീൽ ഇബ്നു ഖാലിദ് ആൻഡ് ഇബ്നു ഷിഹാബ് എന്ന സനദോടു കൂടിയാണ് ഉദ്ധരിക്കുന്നത്. ഇമാം ഇബ്നു കസീർ പറഞ്ഞു ഇത് ദുർബലമായ മുർസലായ ഹദീസാണ്. ഈ വവിത്രുഹു ലാ യുആറദു ബിഹി നുസൂസ്, ഖണ്ഡിതമായ പ്രമാണങ്ങളെ എതിരിടാൻ ഇതിന് കെൽപ്പില്ല. മാത്രമല്ല ഈ ഹദീസ് സഹീഹാണെന്ന് തെളിയിക്കപ്പെട്ട ഒരു ഹദീസേ അല്ല, ദുർബലമായ തെളിവിന് കൊള്ളാത്ത ഹദീസാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്ന് യഥാർത്ഥത്തിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലൈലത്തുൽ ഖദറിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അടുത്ത ലൈലത്തുൽ ഖദർ വരെ സംഭവിക്കാനിരിക്കുന്ന പല കാര്യങ്ങളും അതാ അതുമായി ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്കുകളെ അറിയിക്കുന്നത്. അത് റമദാനിലാണ്, അത് ഷഅബാൻ 15-ലല്ല. പക്ഷെ ആളുകൾ അങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആളുകൾ റിസ്ക്കിനു വേണ്ടി യാസീനും റിസ്ക്കിനു വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും ഒക്കെ ഷഅബാൻ 15-ന് രാത്രി ഉറക്കം ഒഴിവാക്കി ആളുകൾ ചെയ്യുന്നത്. അന്ന് ദിക്റും ദുആയും ഒക്കെ ആയി നേരം വെളുപ്പിക്കും, കൂടുതൽ വിളക്കുകൾ കത്തിക്കും. എങ്ങനെ ഒരു നിസ്കാരം തന്നെ യഥാർത്ഥത്തിലില്ല. ഇപ്പൊ റജബ് ആദ്യത്തെ വെള്ളിയാഴ്ചന്റെ തലേന്ന്, അതായത് വ്യാഴാഴ്ച രാത്രി, അതാണല്ലോ വെള്ളിയാഴ്ച രാവുന്നാണ്, അന്ന് ഒരു പ്രത്യേക നിസ്കാരം, അത് റഗായിബ് നിസ്കാരം എന്താ പറയുക റജബ് മാസത്തിൽ. അതുപോലെ തന്നെ ഷഅബാൻ 15-നൊരു നിസ്കാരം. ഈ നിസ്കാരം എല്ലാം പിൽക്കാലത്തുണ്ടാക്കിയതാണ്. അബൂബക്കർ തുർത്തൂശി എന്ന് പറയുന്ന ഹിജ്റ 530-ൽ മരണപ്പെട്ട, എന്ന് പറഞ്ഞാല് 6-ാം നൂറ്റാണ്ടിൽ, ഇന്നിവിടെ 15-ആയില്ലേ, 6-ാം നൂറ്റാണ്ടിൽ മരണപ്പെട്ട അബൂബക്കർ തുർത്തൂശി പറയുകയാണ്, അഖ്ബറണി അബൂ മുഹമ്മദ് അൽ മഖ്ദസി, എങ്ങനെയാണ് ഈ പ്രത്യേക ഷഅബാൻ 15 പ്രത്യേക 100 റക്അത്ത് നിസ്കാരം, ആ നിസ്കാരത്തെ കുറിച്ച് പറയാൻ, ലം യകുൻ ഇന്ദനാ ബിബൈത്തുൽ മഖ്ദിസ് ഖത്തു സലാത്തുർ റഹായിബ് ഹാദിഹി അല്ലത്തി തുസല്ല ഫി റജബ് വശഅബാൻ, റജബ് മാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലും ഷഅബാൻ 15-ന് നിർവഹിക്കപ്പെടുന്ന റഹായിബ് എന്ന നിസ്കാരം ഞങ്ങളടുക്കൽ ബൈത്തുൽ മുഖദ്ദസിൽ ഉണ്ടായിരുന്നേയില്ല. വഅവ്വലു മാ ഹദസത് ഇന്ദനാ ഫി അവ്വലി സന 48 വ 400, ഹിജ്റ 448-ലാണ്, ആ കൊല്ലത്തിന്റെ തുടക്കത്തിലാണ് ഇത് പുതുതായി ഉണ്ടായത്. ഖദിമ അലൈനാ ഫി ബൈത്തുൽ മഖ്ദസ് റജുലും മിൻ നാബൽസ്, നാബൽസ് എന്നുള്ള ഒരാൾ ബൈത്തുൽ മുഖദ്ദസിൽ വന്നു, യുഅറഫു ഇബ്നു അബിൽ അംറാഹ്, അതാണ് അയാളെ പേര്, വകാന ഹസന തിലാവ, നല്ല ഓത്തായിരുന്നു, ഫഖാമ ഫസല്ല ഫിൽ മസ്ജിദിൽ അഖ്സ ലൈലത്ത് നിസ്ഫ് ഷഅബാൻ, അങ്ങനെ ഷഅബാൻ 15-ന് വന്നിട്ട് അയാൾ നിന്ന് നിസ്കരിക്കാൻ തുടങ്ങി. ഫഹറമ ഖൽഫഹു റജുലുൻ, അപ്പൊ പിന്നെ പോയിട്ട് ഒരാൾ പോയി കൈയെട്ടി പിന്നിൽ തുടർന്നു, തുമ്മന്നാ ഫൈലൈഹി മാ സാലിസും വറാബി, പിന്നെ 3-ആയി 4-ആയി, അങ്ങനെ ഫമാ ഖതമഹ ഇല്ലാ വഹും ഫീ ജമാഅത്തിൻ കസീറ, നിസ്കാരം അവസാനിക്കുമ്പോഴേക്ക് വലിയൊരു ജമാഅത്ത് അയാളെ പിന്നിലുണ്ടായി. ثم جاء في العام القابل, അടുത്ത വർഷവും അതേ സമയത്ത് ഇയാൾ വന്നു, ഫസല്ലാമ ഖൽക്കും കസീർ, അങ്ങനെ കുറെ ആളെ അയാളുടെ പിന്നാലെ നിസ്കരിച്ചു. വശാഅത്ത് ഫിൽ മസ്ജിദ്, പള്ളിയിൽ അത് വലിയ സംസാര വിഷയമായി, വന്ദ ശറത്തി സ്വലാത്ത് ഫിൽ മസ്ജിദ് അഖ്സ, മസ്ജിദ് അഖ്സയിലും പരിസരത്തുമൊക്കെ ഈ നിസ്കാരം പ്രചാരത്തിലായി. വബിയൂത്തിൻ നാസി വമനാജിലിയും, ആളുകളെ വീടുകളിലും ടെന്റുകളിലും ഒക്കെ നിസ്കരിക്കാൻ തുടങ്ങി. ثم استقرت كانها سنه لا يوم هذا, അങ്ങനെ ഇന്നുവരെ അതൊരു സുന്നത്തായിട്ട് ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഇത് പറയുന്നതെന്നാ, 448 കഴിഞ്ഞ 530-ൽ മരിക്കുന്ന ആളാണ് പറയുന്നത്. അടുത്തൊരു നൂറ്റാണ്ടിനുള്ളിൽ തന്നെ അതിനെ വിമർശിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രംഗത്ത് വന്നു എന്നതിന്റെ തെളിവാണത്. അപ്പൊ നോക്കൂ നിങ്ങൾ എങ്ങനെയാണ് ബിദഅത്തുകൾ ഉണ്ടാകുന്ന രീതി. ഒരാൾ വന്നു, അയാൾ നിസ്കരിച്ചു, നിസ്കാരമല്ലേ നല്ലതല്ലേ, ഒരുത്തം കൂടി രണ്ടാമത്തവും കൂടി, അങ്ങനെയാണ്. 448 വരെ ഷഅബാൻ 15-ന് പ്രത്യേക നിസ്കാരമില്ല.
അപ്പൊ സഹാബികൾ താബികൾ താബിഉത്താബികൾ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നീട് താബിഇന്റെ തലമുറ കൂടി കഴിഞ്ഞിട്ട് ഒരുത്തം കൊണ്ടുവന്നതാണിത്. പക്ഷെ ഇന്നിപ്പോ അതൊരു സുന്നത്തായ രൂപത്തിലാണ്. ഇതിപ്പോ ഈഹിയ ഉലൂമുദ്ദീനിലൊക്കെ വലിയ കാര്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്, റജബ് മാസത്തിലെ പ്രത്യേക നിസ്കാരം തന്നിട്ട്. എന്നിട്ട് പല ആളുകളും ഇത് ചെയ്തിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുകയാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതിനടിക്കുറിപ്പെഴുതി ഹാഫിദുൽ ഇറാഖ് പറഞ്ഞു, ഇത് സംബന്ധമായ ഹദീസ് സ്വീകാര്യമായ ഹദീസല്ല, മൗലൂആയ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസാണ് എന്നുവരെ തഖ്രീജുൽ ലിഹ്യയിൽ ഹാഫിദുൽ ഇറാഖ് പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ത്യൻ പണ്ഡിതനായിരുന്ന സിദ്ദീഖ് ഹസൻ അൽ ഖനൂജി, അദ്ദേഹത്തിന് മൗഇദത്തുൽ ഹസന എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമുണ്ട്. കൊല്ലത്തിലെ പല മാസങ്ങളിലായി നിർവഹിക്കപ്പെടുന്ന ഖുതുബകളെ സംബന്ധിച്ചുള്ളൊരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയാണ്, വഅമ്മാ മാ തആറഫ الناس في اكثر بلاد الهند من ايقاظ السرج ووضعها للبيوت والجدران. ശബാൻ 15 വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പലയിടത്തും ധാരാളമായി ദീപങ്ങൾ കൊളുത്തും, എന്നിട്ട് വീടുകളിലും ചുമരുകളിലും ഒക്കെ അത് സ്ഥാപിക്കും. ഇഹ്റാഖിൽ കിബ്രീത്ത് മത്താപ്പ് കത്തിക്കും, ഇങ്ങനെ കൊത്തിച്ചിട്ട് ഇങ്ങനെ പൂവ് തന്നെ കളറില് അത് കത്തിക്കും. ഫൈനഹു മിനൽ ബിദഅ ശനീഅ, ഇതെല്ലാം വെറുക്കപ്പെട്ട ബിദഅത്തുകളിൽ പെട്ടതാണ്. ഫമിമ്മാ ലാ അസ്ലഹു ഫിൽ കുതുബിൽ മുഅ്തബറ, മുസ്ലിം സമുദായത്തിലെ ഉലമാക്കളുടെ പരിഗണിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിലൊന്നും ഇതിന് യാതൊരു അസലുമില്ല. വലം യസിഹ വലം യരിദ് ഫിയാ ഹദീസുൻ ലാ ളഈഫും വലാ മൗളൂ, ളഈഫായ അല്ലെങ്കിൽ മൗള കെട്ടി ഉണ്ടാക്കിയ ഹദീസ് പോലും ഈ വിഷയത്തിൽ ഈ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് വന്നിട്ടില്ല. വലാ യുഅ്താദു ദാലിക ഫീ ഗൈരി ബിലാദിൽ ഹിന്ദ് മിനൽ ദിയാരിൽ അറബിയ്യത്തി വൽ അജമിയ്യ, ഇന്ത്യക്ക് പുറത്തുള്ള അറബ് രാജ്യങ്ങളിലോ അനർബ് രാജ്യങ്ങളിലോ ഇങ്ങനത്തെ ഒരു സമ്പ്രദായം കാണപ്പെടുന്നില്ല. ഒരുപക്ഷെ ഇന്ത്യ ഭരിച്ച ആരെങ്കിലും അവരുടെ ദേശീയ ആചാരങ്ങളിൽ പെട്ടതായി ചില പ്രത്യേക ദീപാലങ്കാരങ്ങൾ കൊണ്ടുവന്നിരിക്കാം, അങ്ങനെ ഉണ്ടായതാവാനാണ് സാധ്യത. ഈ ദീപം തെളിച്ചുള്ള ഈ ആഘോഷ രീതി അത് കൊണ്ടുവന്നത് ബർമക്കികളാണ്. ബർമക്കികൾ മുസ്ലിം രാജ്യങ്ങൾ ഭരിച്ച കാലഘട്ടത്തിൽ ആ ബർമക്കികൾ അബദത്തുന്നാർ, അവർ അഗ്നി ആരാധകരായിരുന്നു. അപ്പൊ അഗ്നി ആരാധകന്മാരാണ് ഈ ദീപം തെളിച്ചുള്ള ആഘോഷം കൊണ്ടുവന്നത്. ഇപ്പൊ കണ്ടില്ലെങ്കിൽ റബിയുല്ലവന് വന്നാൽ ഒരു പൊന്നായിട്ട് ലൈറ്റ് ഇടും അല്ലേ, ലൈറ്റ് മാലന്നെ വാങ്ങാൻ കിട്ടുമല്ലോ അപ്പോ. അപ്പൊ ലൈറ്റ് പച്ച ചുവപ്പ് എന്ന പലതരം മാലകൾ പള്ളി അലങ്കരിച്ച് മദ്രസ അലങ്കരിച്ച് അങ്ങനെ ഈ ദീപാലങ്കാരങ്ങൾ കൊണ്ട് ആഘോഷിക്കുന്ന സമ്പ്രദായം അഗ്നി ആരാധകന്മാരായ ബർമക്കികൾ കൊണ്ടുവന്നതാണ്. അത് പിന്നീട് ഇന്ത്യ ഭരിച്ച ഏതെങ്കിലും ആളുകൾ രാജാക്കന്മാരുണ്ടാക്കിയതായിരിക്കാം. ഒരു ഹദീസിലും ഇല്ലാത്തതാണിത്. കണ്ടോ നിങ്ങൾ, ഇത് സിദ്ദീഖ് ഹസൻ അൽ ഖനൂജി എന്ന് പറയുന്ന ഇന്ത്യൻ പണ്ഡിതൻ, ലോകത്തറിയപ്പെട്ടൊരു പണ്ഡിതനാണ്. ഇനി ഇവിടെ ബറാത്ത് കൊണ്ടാടുന്ന ഇവിടുത്തെ കേരള ഷാഫികൾ ബഹുമാനിക്കുന്ന ഇമാം അബൂ സഖരിയ യഹ്യ ബിൻ ഷറഫുൻ നവവി, അദ്ദേഹത്തിന്റെ ഉസ്താദ് സഖരിയ അൻസാരി, അതുപോലെ അബൂ ശാമ, ഇവരെല്ലാം ഈ കാര്യം എഴുതിയിട്ടുണ്ട്. ഇമാം നവവിയോട് ചോദിക്കപ്പെട്ടതായി കാണാം. മുമ്പ് ഈ വിഷയത്തിൽ ഒരു ഒരു വാദപ്രതിവാദം, ഒരു ഖണ്ഡനം തന്നെ നടന്നിട്ടുണ്ട്. ഇബ്നു സലാഹ് എന്ന് പറയുന്ന പണ്ഡിതൻ ഇത് ന്യായീകരിച്ചു. അതേസമയത്ത് ഇസ്ബിൻ അബ്ദുസ്സലാം, സുൽത്താനുൽ ഉലമ എന്നറിയപ്പെടുന്ന ഇസ്ബിൻ അബ്ദുസ്സലാം, അദ്ദേഹം ഡമസ്കസിലെ ഒരു പള്ളിയിൽ ഇമാമത്ത് ഏറ്റെടുത്തപ്പോ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ബിദഅത്തുകളും നീക്കം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം വന്നതിന് ശേഷം ഈ ലൈലത്തുർ റഗായിബിന്റെ നിസ്കാരവും അതുപോലെ ശാബാൻ പഞ്ച നിസ്കാരവും ഒഴിവാക്കി. അപ്പൊ അതിനെതിർത്തുകൊണ്ട് ഇബ്നു സലാഹും വേറൊരു പണ്ഡിതരും കൂടി രംഗത്ത് വന്നു. രണ്ടു കൂട്ടരും ഷാഫികളാ. പക്ഷെ ഇസ്ബിൻ അബ്ദുസ്സലാം ശക്തമായ ഖണ്ഡനം എഴുതി. ഇബ്നു സലാഹ് വീണ്ടും മറുപടി അതെല്ലാം കൂടി പുസ്തകമാക്കിയിട്ട് മുസാജലത്തുൻ ഇൽമിയ, വൈജ്ഞാനികമായ എഴുത്തുകുത്ത് എന്ന പേരിൽ പിൽക്കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അത് അടിക്കുറിപ്പ് സഹിതം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. ബിദഅത്തുകളോടുള്ള സമീപനം എന്തായിരുന്നു? ഇസ്ബിൻ അബ്ദുസ്സലാം വളരെ ശക്തമായി തന്നെ ഇതിനെ എതിർത്തു. അപ്പൊ ഇബ്നു സലാഹ് പറഞ്ഞെന്താ, നിങ്ങൾ നിസ്കാരം മുടക്കുകയാണോ? ആളുകൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യല്ലേ, ആളുകൾ കള്ളുടിക്കോ മറ്റോ എന്നല്ലോ നിസ്കരിക്കല്ലേ, അതെന്തിനാ തടയാൻ പോണ്? ഇന്ന് ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണത്. അതിന് അബ്ബിൻ അബ്ദുസ്സലാം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അള്ളാഹുന്റെ റസൂൽ ചില പ്രത്യേക സമയത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, കറാഹത്താക്കപ്പെട്ട സമയം. എന്നിട്ട് റസൂൽ നിസ്കാരം മുടക്കി നിങ്ങൾ പറയോ? അതുപോലെ ചില പ്രത്യേക രാത്രികൾ പ്രത്യേക നിസ്കാരം, ഇപ്പോ വെള്ളിയാഴ്ച രാവിന്റെ പ്രത്യേക നിസ്കാരമോ അല്ലെങ്കിൽ അന്ന് പ്രത്യേക നോമ്പ് കൊടുക്കുന്നതിന് പിറ്റേ വെള്ളിയാഴ്ച പ്രത്യേക നോമ്പും വെള്ളിയാഴ്ച രാവിലെ പ്രത്യേക നിസ്കാരത്തെയും അള്ളാഹുന്റെ റസൂൽ എതിർത്തിട്ടുണ്ട്. അപ്പൊ ചില എത്രയോ ഉലമാക്കൾ നിസ്കാരങ്ങൾ എതിർത്തിട്ടുണ്ട്, ഇല്ലാത്ത നിസ്കാരം. സോ ഷിയാക്കൾ എന്തെല്ലാം പുതിയ നിസ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അത് മുടക്കുമ്പോൾ നമ്മൾ നിസ്കാരം മുടക്കുക എന്ന് പറയാൻ പറ്റുമോ? ആ രൂപത്തിൽ തന്നെ സുൽത്താൻ ഉലമ അതിന്റെ ഖണ്ഡനം എഴുതിയത് നമുക്ക് കാണാൻ സാധിക്കും. ഇരിക്കട്ടെ, ഇമാം നവവി രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവിയോട് ചോദിച്ചു, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ രണ്ട് നിസ്കാരം, ഈ റഗായിബ് നിസ്കാരം, റജബിലെ നിസ്കാരം, ശവപഞ്ചസ്കാരം നിസ്കരിച്ചിട്ടുണ്ടോ, അല്ലെ ഏതെങ്കിലും സഹാബികൾ നിസ്കരിച്ചിട്ടുണ്ടോ, അല്ലെ നാല് മദ്ഹബിന്റെ ഇമാമുകളിൽ ആരെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ, അത് ഈ നിസ്കാരം ശരിയാണോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞ മറുപടി എന്താരോ, ആ താനി സ്വലാത്താനി ലം യുസല്ലിഹി മന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. റജബ് ആദ്യ വെള്ളിയാഴ്ച ഉള്ള ഈ നിസ്കാരം, അതുപോലെ തന്നെ ശവാൻ പഞ്ചിന്റെ നിസ്കാരം അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിച്ചിട്ടില്ല. വല അഹദു മിന സഹാബ, സഹാബികളിൽ ഒരാളും നിസ്കരിച്ചിട്ടില്ല. വല അഹദു മിന അയ്മത്തിൽ അർബഅത്തിൽ മദ്കൂരീൻ റഹിമഹുമുല്ലാ, അറിയപ്പെടുന്ന പറയപ്പെടുന്ന ഇമാമുകൾ, ഇമാം അബു ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഇ, ഇമാം അഹമ്മദ്, ഈ നാല് ഇമാമുകളും നിസ്കരിച്ചിട്ടില്ല. വലം യസിഹ അനിൻ നബി വല അശാർ അഹദു മിന്നും ബിസ്വലാത്തിഹിമ, ഈ രണ്ട് നിസ്കാരത്തെക്കുറിച്ച് ഈ നാല് ഇമാമുകളിൽ ആരും സൂചിപ്പിക്കുക പോലും ചെയ്തിട്ടില്ല. വലം അഹദും മിമ്മൻ യുഖ്തദാ ബിഹി, എന്നല്ല പിൻപറ്റപ്പെടാൻ അർഹതയുള്ള ഒരാളും നിസ്കരിച്ചിട്ടില്ല. വലം യസ്ഹാനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹി മാ ശൈഉൻ, റസൂലിൽ നിന്ന് ആ രണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിലും ഒന്നും സഹിയായി വന്നിട്ടില്ല. വല അഹദിൻ യുഖ്തദാ ബി, പിൻപറ്റപ്പെടാവുന്ന ആരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. വൈന്നമാ ഉഹ്ദിസ്താഫിൽ അശാരിൽ മുതഅഖിറ, പിൽക്കാലത്ത് പുതുതായി നിർമ്മിക്കപ്പെട്ടതാണ് ഈ രണ്ട് നിസ്കാരങ്ങളും. വസലാത്തുഹുമാ മിനൽ ബിദഇൽ മുൻകറാത്തി വൽ ഹവാദിസിൽ ബാത്തില, അതുകൊണ്ട് ഈ രണ്ട് നിസ്കാരങ്ങളും നിസ്കരിക്കാത് ബിദ്അത്ത് മുൻകരത്താണ്, വെറുക്കപ്പെട്ട പുത്തനാചാരമാണ്. വൽ ഹവാദിസിൽ ബാത്തില, നിരർത്ഥകമായ പുത്തനാശയങ്ങളാണ്, കടത്തിക്കൂട്ടിയതാണ്. വഖദ് സഹാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, ഇയാക്കുംബ മുഹദസാത്തിൽ ഉമൂർ, ദീനിൽ കടത്തിക്കൂട്ടപ്പെടുന്ന പുതിയ കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, കാരണം എല്ലാ പുത്തനാശയങ്ങളും ളലാലത്താണെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ദീർഘമായി അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, തെറ്റ് കണ്ടാൽ തടയണം, മൻ റഹാമിൻകും മുൻകര, നിങ്ങൾ ആര് തെറ്റ് കണ്ടാലും കൈകൊണ്ട് തടയണം, അല്ലെ നാവ് കൊണ്ട് എതിർക്കണം. ആ ഹദീസൊക്കെ അദ്ദേഹം ഉദ്ധരിച്ചിട്ട് പറയാണ്, വഅല ഉലമാ ഇമിന തഹദീരി മിന്ന, അതുകൊണ്ട് പണ്ഡിതന്മാരുടെ മേൽ ബാധ്യതയാണ് ഈ നിസ്കാരത്തെ കുറിച്ച് ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കൽ. വല്യ അറാലി അൻഹാ, അതിൽ നിന്ന് മുഖം തിരിച്ചു കളയലും അതിന് അവഗണിക്കലും. അക്തർ മിമ്മ അലാ ഗൈരിഹിം, മറ്റുള്ളവരെക്കാൾ ബാധ്യതയുള്ളത് പണ്ഡിതന്മാർക്കാണ്. ലിഅന്നഹും യുക്തദാവിഹിം, കാരണം പണ്ഡിതന്മാർ അവരെ ആളുകൾ അനുകരിക്കും. കണ്ടോ, ഇപ്പോ സുൽത്താൻ ഉലമ ഇസ്മത്തുസ്സലാം പറയുന്നുണ്ട്, ഇബ്നു സലാഹയും മറ്റൊരു പണ്ഡിതനും ഇപ്പൊ ഇതിനെ എതിർക്കാൻ, ഞാൻ ഇതിനെ എതിർത്തപ്പോ അതിനെതിര് നിൽക്കാൻ, കാരണം ഇവർ രണ്ടാളും ഈ നാടന്മാരെ കൂടെ നിസ്കരിച്ചിട്ടുണ്ട്, അവർ ജഹിലുണ്ട്, അതുകൊണ്ട് അവർക്ക് ഇപ്പൊ തിരുത്തി പറയാൻ മടി ഉണ്ടാവും. ആളുകൾ ചോദിക്കില്ല നിങ്ങളെ തന്നെ നിസ്കരിച്ചെന്ന് ചോദിക്കൂലെ, അത് പേടിച്ചിട്ടാണ്. സത്യം മനസ്സിലായ പിന്നെ അങ്ങനത്തെ പേടിയൊന്നും പാടില്ല, മുമ്പ് ചെയ്തു പോയാന്നുള്ളവർക്ക് അത് എതിർക്കാതിരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തന്നെ അബൂ ശാമ, ഇമാം നവവിയുടെ ഉസ്താദായ അബൂ ശാമ, അദ്ദേഹവും ഇതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചത് നമുക്ക് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ ഇബ്നു തഹിയ, ഇബ്നു തഹിയയും ഇതിനെ ശക്തമായി എതിർത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു അബൂ ശാമ അൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദ എന്ന ഗ്രന്ഥത്തിൽ പറയാണ്, ഫഅമ്മൽ അൽഫിയ, ആയി അൽഫിയ എന്നറിയപ്പെടുന്ന നിസ്കാരം, ഫസലാത്തു ലൈലത്തിൻ നിസ്മിൻ ശഅബാൻ, അതാണ് ശഅബാൻ പതിനഞ്ച് നിസ്കാരത്തിന്റെ പേര്. അൽഫിയ എന്നതിന് പേര് പറയാൻ കാരണം എന്താ, ലിഅന്ന യുഖറു ഫിയ ഖുല്ലു അല്ലാഹു അൽഫമറ, അത് നിസ്കരിച്ച് തീരുമ്പോഴേക്ക് ആയിരം വട്ടം ഖുല്ലുള്ളാഹു തോന്നിയിട്ടുണ്ടാവും. ലിഅന്നഹും യഅതുറഖാ, കാരണം നൂറ് റക്അത്താണ്. ഫീ കുല്ലി റക്അത്തി യുഖറുൽ ഫാത്തിഹ മറത്തൻ വബഅദാ സൂറത്തുൽ ഇഖ്ലാസ് അസ്റ മറത്ത്, ഓരോ റക്അത്തിലും ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ പത്ത് വട്ടം ഖുല്ലുള്ളാഹു. അപ്പൊ നൂറ് ഇൻറ്റു പത്ത് ആയിരം ആയല്ലോ. അപ്പൊ ആയിരം വട്ടം ഖുല്ലുള്ളാഹു തോന്നുന്ന ഈ നൂറ് റക്അത്ത് നിസ്കാരം, അതിനെയാണ് അത് ബിദഅത്തും മുൻകറത്താണ് കബീഹത്താണ് എന്നൊക്കെ ഇമാം നവവിയും അബൂ ശാമയും സഖരിയ അൻസാരിയും ഇവരൊക്കെ പറഞ്ഞത്. നിങ്ങൾ ചോദിക്കൂ എന്തിനാ അപ്പൊ ഇതൊക്കെ വായിക്കണേ, കാരണം ഇപ്പൊ ആളുകൾക്കിടയിൽ ഒരു പ്രചാരമുണ്ട്, ഇതൊക്കെ പണ്ട് പണ്ടേ തലമുറ തലമുറയായി മുസ്ലിം ഉമ്മത്ത് നിലനിന്ന് വരുന്ന കാര്യങ്ങളല്ലേ. ശഅബാൻ പതിനഞ്ച് വന്ന് പ്രത്യേക നിസ്കാരം പ്രത്യേക നോമ്പൊക്കെ കാക്ക കാരണവന്മാരായി ഈ സമുദായത്തിൽ നിലനിൽക്കുന്നതാണ്. ഇവർ ചില പുത്തൻവാദികൾ വന്നിട്ട് ഇതൊക്കെ ഇല്ലാതാക്കി, നിസ്കാരം മുടക്കി, നോമ്പ് മുടക്കി, ദിക്ർ മുടക്കി, ദുആ മുടക്കി, ഇവർക്ക് മുടക്കലെന്നാ പണി എന്ന് പറയുന്ന ചില ആളുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും നമ്മൾ മുടക്കിയതല്ല, ഇതെങ്ങനെയാ വന്നത് എന്ന് ഞാൻ പറഞ്ഞതാ. ഇതിന് 530 വെച്ച് അബൂബക്കർ തുർത്തൂഷ പറഞ്ഞ വരുത്തം വന്നിട്ട് തുടങ്ങിയതാ ഈ നിസ്കാരം അല്ലേ. ഇതിനെതിർത്തത് ആരാ, ഇവരൊക്കെ ബഹുമാനിക്കുന്ന ഇമാം ഷാഫിഇയുടെ മദ്ഹബിൽ പ്രമുഖനായ ഇമാം നവവിയാണ് എതിർത്തത്. കാരണം അവരെ കാലത്തുണ്ടായി, അപ്പൊ അവരെതിർത്തു. സക്കരിയ അൻസാരി, ഇവർ വലിയ ബഹുമാനിക്കുന്ന തവസ്സിലും ഇസ്തിഗാസക്കൊക്കെ വല്ലാതെ ഉദ്ധരിക്കുന്ന ആളാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ അബൂ ശാമ, അബൂ ശാമ നവവിയുടെ ഉസ്താദാണ്. അപ്പൊ ഇവരൊക്കെ മുൻകാലത്തെ ഇത് എതിർത്ത് തോൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്, എന്നിട്ടും മുസ്ലിയാക്കന്മാർ ഇപ്പോഴും വാട്സപ്പിൽ കയറിയിട്ട് വലിയ പോരിശിയാക്കിയിട്ട് സാധാരണക്കാർ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആളുകളൊക്കെ ഓ, അത് ഒരു പോരിശി ഇല്ലാത്ത ഉസ്താദ് എങ്ങനെ പറയോ, ഇല്ലാത്തത് എങ്ങനെ ഉസ്താദ് പറയോ, ഉസ്താദ് നമ്മളെ നരകത്ത് കൊണ്ടുപോവോ എന്നൊക്കെ ചോദിച്ചിട്ട് അതിന്റെ പിന്നാലെ കൂടാണ്. ഒരു ഉസ്താദും പരലോകത്ത് നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോഴാണ് ചില പള്ളികളിലൊക്കെ പ്രാർത്ഥന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. അത് കഴിഞ്ഞ മാസം മുതൽ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. എല്ലാ വഖ്തിനേശം ഉസ്താദ് പറയും, ആളുകൾ ആമീൻ പറയും. അല്ലാഹുവേ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ, റമളാനിലേക്ക് ഞങ്ങൾ എത്തിക്കണേ. അപ്പൊ ആളുകൾ ഇങ്ങനെ ആമീൻ പറയും. മുസ്നദ് അഹമ്മദിലും ബസാറിലും ഒക്കെ ഇങ്ങനെ ഒരു പ്രാർത്ഥന റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് സ്വഹീഹല്ല സുഹൃത്തുക്കളെ. സായിദത്ത് ബിൻ അബിർ റഖാദ് എന്ന കള്ള ഹദീസുകൾ ഉദ്ധരിക്കുന്ന ഒരു ചങ്ങായിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് മുസ്ലിമീങ്ങൾക്ക് പാടില്ല. എന്തിനാണ് അഹ്ലു സുന്നത്ത് പ്രമാണങ്ങൾ എണ്ണുമ്പോ വിശുദ്ധ ഖുർആൻ ഒന്നാമത്തെ പ്രമാണം, രണ്ടാമത്തെ പ്രമാണം സഹീഹായ ഹദീസ് എന്ന് എന്തിനാ പറഞ്ഞത്? ഹദീസ് പറഞ്ഞാൽ പോരെ. ഇത് ഒരു ഹദീസ് എന്ന് പറയാന് ഇത് വാദപ്രതിവാദങ്ങൾക്കൊക്കെ വേസ്റ്റ് ചെയ്തുമ്പോ രണ്ടു കൂട്ടരും എഴുതി ഒപ്പിടും. അപ്പുറത്ത് നാലാളും ഇപ്പുറത്ത് നാലാളും. ആദ്യ പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആൻ, രണ്ട് സഹീഹായ ഹദീസ്, മൂന്ന് സ്ഥിരപ്പെട്ട ഇജ്മാ, നാല് വ്യക്തമായ ഖിയാസ്. ഓ, ഒരു തർക്കം ഉണ്ടായില്ല, അതിലൊരു തർക്കം ഉണ്ടാവില്ല. കാരണം പണ്ട് മുതൽക്ക് എഴുതി വരുന്നതാണ്, ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. പക്ഷെ പ്രായോഗിക തലത്തിൽ വരുമ്പോ എല്ലാ വറോളിയും എല്ലാ ദുർബല ഹദീസും എടുക്കുകയും ചെയ്യും. അത് പാടുണ്ടോ? അത് നമ്മൾ അടിത്തറന്റെ മാന്തലല്ലേ. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, ഈരാറ്റുപേട്ട തീരുമാനിച്ചു, എന്നിട്ട് വേറൊരുത്തനെ ഫോർവേഡ് ചെയ്യാണ്. അവർ തീരുമാനിച്ച അനുകരണീയമായ മാതൃകയാണ്. ഈ ശബാമ്പ എനിക്ക് നേർച്ചയാക്കി നോൽക്കന്നെ വേണം. എന്നിട്ട് അയാൾ പറയാണ്, അപ്പൊ ചില ആളുകൾ ചോദിക്കും, ഹദീസ് ഉണ്ടോ, ബുഖാരിയിലുണ്ടോ? ആ ചോദ്യത്തിന് എന്നെ പ്രസക്തി ഇല്ല. എന്തായി പറയുന്നത്? അപ്പൊ ഓരോരുത്തർക്ക് തോന്നിയത് അങ്ങനെ ദീനിൽ തിരികെ കയറ്റല. ആ ചോദ്യം പ്രസക്തമായ ചോദ്യമല്ലേ. കാരണം ഒരു നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. അത് ഇബാദത്ത് ആരാ പഠിപ്പിക്കേണ്ടത്? അള്ളാഹു അവന്റെ റസൂലോ പഠിപ്പിക്കണം. അപ്പൊ ഹദീസിൽ ഉണ്ടോ എന്ന് ചോദിക്കൂലേ. സഹാബി നിസ്കരിച്ചിട്ടുണ്ടോ? അതല്ല, ഞാനും എന്റെ സഹാബികളും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം, അതല്ലേ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. സ്വർഗത്തിൽ പോകുന്ന ഏക വിഭാഗം എന്ന് അഭിമാനിക്കുന്നവർ. അപ്പൊ നബി ചെയ്തിട്ടുണ്ടോ, സഹാബത്ത് ചെയ്തിട്ടുണ്ടോ നോക്കണ്ടേ നമ്മള്? ആ ചോദ്യം പ്രസക്തം തന്നെയല്ലേ. ആ ചോദ്യത്തിനെ പ്രസക്തിയില്ല എന്ന് പറഞ്ഞ അഹ്ലു സുന്നത്തിന്റെ അടിത്തറ തന്നെ അവർ മാന്തുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, അങ്ങനത്തെ ഒരു പ്രാർത്ഥനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല, ചില ആളുകൾ 90 നോമ്പ് വെൽക്കുണ്ടല്ലോ. റജബിനും ശാബാനും റമദാനും കൂടി 90 നോമ്പ്, പഴയ തള്ളാരൊക്കെ എപ്പോഴും നോൽക്കും. 90 നോമ്പ് എവിടുന്ന് കിട്ടിയത്? സുന്നത്ത് നോമ്പുകൾ ശാബാനിൽ വർദ്ധിപ്പിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ റജബിന് 30 നോമ്പും, ശാബാനിന് 30, പിന്നെ റമദാനും 30, അങ്ങനെ 90 തേക്കുന്ന ഏർപ്പാടുണ്ടോ? ഇതെല്ലാം പിൽക്കാലത്തുണ്ടായതാണ്. ഇനി സുഹൃത്തുക്കളെ, ഒരു കൊല്ലത്തെ ആയുസ്സും ഭക്ഷണവും ഒക്കെ ശാബാൻ 15 തീരുമാനിക്കും എന്ന് പറഞ്ഞത് ശരിയല്ല എങ്കിൽ പിന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഫീഹാ യുഫ്രഖു കുല്ലു അംരിൻ ഹക്കീം അംറം മിൻ ഇന്ദിനാ എന്ന് സൂറത്ത് ദുഹാനിൽ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? എല്ലാ യുക്തിമത്തായ കാര്യങ്ങളും അന്ന് വേർതിരിച്ച് വിരിച്ചു കൊടുക്കപ്പെടും നമ്മളിൽ നിന്നുള്ള കൽപ്പനയനുസരിച്ച് എന്ന് അള്ളാഹു പറഞ്ഞല്ലോ. അത് ശഅബാൻ 15 പറ്റിയാണെന്നാണ് ഈ സാധുക്കൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ തഫ്സീറുകൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം, ഇബ്നു കസീർ പറഞ്ഞു, ഐ ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ് മലക്കുകൾക്ക് വിവരിച്ചു കൊടുക്കുന്നത്. യുഫസ്സലു മിനൽ ലൗഹിൽ മഹ്ഫൂൽ ഇലൽ കതബതി, കണ്ടോ, അള്ളാഹുവിന്റെ ജ്ഞാനഫലകമായ ലൗഹിൽ മഹ്ഫൂൽ, നടന്നതും നടക്കാനിരിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തി അള്ളാഹുവിന്റെ ജ്ഞാനഫലകത്തിൽ, അതിൽ നിന്നും എഴുത്തുകാരായ മലക്കുകൾക്ക് വിവരിച്ചു കൊടുക്കപ്പെടുന്നു ഒരു കൊല്ലത്തെ കാര്യങ്ങൾ. വമായകൂനു ഫീഹാ മിനൽ ആജാലി വൽ അർസാഖ്, ആ കൊല്ലത്തിൽ അവധികൾ, ആരൊക്കെ ജീവിക്കും ആരൊക്കെ മരിക്കും. വമാ യകൂൻ ഫീ ആഖിരിഹ വഹാകദാ റുവിയ ഇബ്നു ഉമർ വഅബി മാലിക് വമുജാഹിദ് വല്ലഹാക് വഗൈറു വാഹിദിൻ മിനൽ സലഫ്. അതാണ് ആയത്തിന്റെ തഫ്സീർ എന്ന് സഹാബിയായ ഇബ്നു ഉമർ, പിന്നീട് വന്ന അബൂ മാലിക്, അദ്ദേഹത്തെ ഇബ്നു അബ്ബാസ് ശിഷ്യനായ മുജാഹിദ്, ലഹാക്ക്, ഇവരെല്ലാം സലഫുകളായ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, അപ്പൊ അതാണ് അതിന്റെ ഉദ്ദേശം. ഇബ്നു ഉമർ റളിയല്ലാഹുവിനും താബിഈകളായ മുജാഹിദ് ഹസൻ പോലുള്ളവരൊക്കെ അങ്ങനെ വ്യാഖ്യാനിച്ചത്. തബരിയിൽ അത് കാണാൻ സാധിക്കും. ഇതേ കാര്യം, യുഖലാഫിയ അംറു സനത്തി കുല്ലിഹ, കണ്ടോ, ആ കാര്യത്തെ മുഴുവൻ, കൊല്ലത്തെ മുഴുവൻ കാര്യങ്ങളും അന്ന് എന്താണ് തീരുമാനിച്ച് തീരുമാനം അറിയിക്കപ്പെടുന്നു. മിൻ മഅയിശിന, ജനങ്ങളുടെ ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട, ഒമസായിബിയും, അവർ വരാൻ പോണ മുസീബത്തുകളുമായി, ഒമൗത്തിഹിം വഹയാത്തിയും, അവരുടെ ജീവിതവും മരണവുമായി ബന്ധപ്പെട്ട, ഇലാമിദ്ലിഹാമിന സ്ഥലത്തിൽ ഉഹ്ര അടുത്ത കൊല്ലം വരെയുള്ളത്. തഫ്സീർ റൂഹിൽ മഅാനിയിൽ പറയുന്നത്, ഈ ദിവസത്തിന് ലൈലത്തുൽ ഖദർ, നിർണയത്തിന്റെ രാത്രി എന്ന പേര് വരാൻ തന്നെ കാരണം ഇതാണെന്നാണ്. ലൈലത്തുൽ ഖദർ എന്നതിന്റെ അർത്ഥം ലൈലത്തു തഖ്ദീർ, ഖദ്ദറ യുഖദ്ദിറു തഖ്ദീർ, നിർണയിക്കുക എന്നാണ് അർത്ഥം. എന്താണ് ഉദ്ദേശം? വസുമ്മിയത് ബിദാലിക, അങ്ങനെ പേര് വെക്കാൻ കാരണം, ലിമാ റുവിയ ഇബ്നു അബ്ബാസിൻ വഗൈരിഹി അന്നഹു യുഖദ്ദറു ഫീഹാ വയുഖ്ലാ മാ യകൂനു ഫീ തിൽക സനത്. ആ ദിവസമാണ് കണക്കാക്കപ്പെടുന്നതും തീരുമാനിക്കപ്പെടുന്നതും ആ കൊല്ലത്തിൽ ഉണ്ടാകാൻ പോകുന്ന മിൻ മത്തറിൻ മഴ, വരിസിക്കിൻ ആളുകളുടെ ഉപജീവനം, വൈഹ്യായിൻ മല്ലാവ് മരിപ്പിക്കൽ, വൈമാത്തത്തിൻ അല്ല ജിഹ്യായി ജീവിപ്പിക്കൽ, വൈമാത്തത്തിൻ മരിപ്പിക്കൽ സ്ഥലത്തിൽ കബല അടുത്ത വർഷം വരെ എത്ര ആളുകളൊക്കെ ജനിക്കും ആരൊക്കെ മരിക്കും ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല അറിയിച്ചു കൊടുക്കുന്നു മലക്കുകൾക്ക്. വൽ മുറാദു തീരുമാനിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താ? ഇദ്ഹാറു തഖ്ദീരിഹി തആല ദാലികലിൽ മലായികത്തു അലൈഹിസ്സലാം, അള്ളാഹു നേരത്തെ നിർണയിച്ച കാര്യം ഈ കൊല്ലത്തിൽ ആരുടേതൊക്കെ എന്ന് മലക്കുകളെ അറിയിച്ചു കൊടുക്കുന്നു. ഏത് മലക്കുകളെ? അൽ മഅ്മൂരീന ബിൽ ഹവാദിസിൽ കൗനിയ, പ്രപഞ്ചത്തിലെ പുതിയ പുതിയ കാര്യങ്ങൾ, അത് അള്ളാഹു നിശ്ചയിച്ചേൽപ്പിച്ച ചില മലക്കുകളുണ്ട്. ഇപ്പൊ കാറ്റടിക്കുന്ന കാര്യം ഏൽപ്പിച്ച മലക്കുണ്ടാവും, മഴന്റെ കാര്യം ഏൽപ്പിച്ച മലക്കുണ്ടാവും, മൗത്തിനെ പിടിക്കാൻ ഏൽപ്പിച്ച മലക്കുണ്ടാവും. ഈ പറഞ്ഞ ഇങ്ങനെ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾക്ക് ആ കാര്യം അറിയിച്ചു കൊടുക്കലാണ്. വൈല്ലാഫ തഖദീറു തആല ജമീഇൽ അശ്യാഇ അസലിയുൻ ഖബല ഖൽഖി സമാവാതി വല്ലർ. അതേസമയത്ത് കാര്യങ്ങൾ തീരുമാനിക്കുക എന്നത് ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ അള്ളാഹു തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് അപ്പത്തോരോ കൊല്ലം തീരുമാനിക്കാനുള്ളത് പണ്ടേ തീരുമാനിച്ചിട്ടുള്ള ഈ പ്രപഞ്ചങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ തീരുമാനിച്ച കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ അസലിയായ പണ്ടേ ഉള്ള അള്ളാഹുവിന്റെ തീരുമാനമാണ്. അപ്പൊ ആ തീരുമാനം മലക്കുകളെ അറിയിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതൊന്നും ശഅബാൻ 15-നല്ല, അതെല്ലാം റമളാനിലെ ലൈലത്തുൽ ഖദറിലാണ്. ഈ മുഫസ്സിറുകളൊക്കെ പറഞ്ഞതാണ്. അപ്പൊ ലൈലത്തുൽ മുബാറക്കത്ത് എന്നതും ലൈലത്തുൽ ഖദർ എന്നതും ഒന്നാണ് എന്നത് തെറ്റായി മനസ്സിലാക്കി ലൈലത്തുൽ ഖദർ റമളാനിലും ലൈലത്തുൽ മുബാറക്ക് ശഅബാൻ 15-ലുമാണ് എന്നാണ് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. അത് ശരിയല്ല സുഹൃത്തുക്കളെ. അപ്പൊ അതുകൊണ്ട് ശഅബാൻ 15-ന് പ്രത്യേക നോമ്പില്ല, പ്രത്യേക സലാത്തില്ല, പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും കർമ്മങ്ങളില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആയുസ്സും രിസ്ക്കുമൊക്കെ തീരുമാനിക്കുന്ന ദിവസമല്ലേ എന്ന് തോന്നും. അല്ല, അത് തീരുമാനിക്കൽ പണ്ടേ നടന്നിട്ടുണ്ട്. അത് മലക്കളെ അറിയിക്കലാകട്ടെ, അത് ശഅബാൻ 15-നല്ല ലൈലത്തുൽ ഖദറിലാണ്. ലൈലത്തുൽ ഖദർ എപ്പോഴാ? റമളാനിൽ അവസാനത്തെ 10-ൽ. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി സുഹൃത്തുക്കളെ, ഇതല്ലാത്ത വല്ല പ്രത്യേകതകളും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ടോ ശഅബാനുമായി ബന്ധപ്പെട്ട്? ചില ആളുകളുടെ ഒരു പ്രത്യേകതയും ശഅബാൻ ഇല്ലെന്ന് പറയുന്ന ചില ഉദ്ധരണികൾ കണ്ടിട്ട് ആളുകൾ തെറ്റിദ്ധരിച്ചു. അത് ശരിയല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി മുൻഗാമികളിൽ നിന്ന് തന്നെ ശഅബാൻ 15-ലെ ശ്രേഷ്ഠകൾ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചവരുണ്ട്, നിഷേധിച്ചവരും ഉണ്ട് എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം പറയാണ്, ലാക്കിന്നല്ലദീ അലൈഹി കസീറു മിൻ അഹ്ലിൽ ഇൽമി ഔ അക്സറുഹും മിൻ സഹാബിനാ വഗൈരിഹിം അലാ തഫ്ലീലിഹാ. പണ്ഡിതന്മാരിൽ ഭൂരിഭാഗവും നമ്മുടെ മദ്ഹബിൽപ്പെട്ട ഹംബലി മദ്ഹബിൽപ്പെട്ടവർ അധികം ആളുകളും അതല്ലാത്തവരിൽ പെട്ടവരും അതിന് ശ്രേഷ്ഠതയുണ്ടെന്ന് അഭിപ്രായക്കാരാണ്. അഹ്മദ് ഇമാം അഹമ്മദ് ഖണ്ഡിതമായി പറഞ്ഞ് അറിയിക്കുന്നതാണ്. ആ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. സലഫിയ സലഫുകൾ എന്ന് വന്നിട്ടുള്ള സലഫ് അസറുകൾ അതിനെ സത്യപ്പെടുത്തുന്നുമുണ്ട്. മുസ്നദുകളിലും സുനനുകളിലും ഇതിന്റെ ഫലാഇൽ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വൈൻകാന കദുബുദിയ ഫി ആശിയാഉൽ ഉഖർ, പക്ഷേ ഇല്ലാത്ത ചില കാര്യങ്ങൾ പിന്നീട് അതിന്റെ പ്രത്യേകതയായി പിന്നീട് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ ഇബ്നു തൈമിയ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താ, ശഅബാൻ 15-ന് പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണോ അതാണ് ഇവിടെ പ്രശ്നം, ഇല്ലാത്ത പ്രത്യേകത ഉണ്ടാക്കുന്ന അവിടെ പ്രശ്നം. ശഅബാനിന് പ്രത്യേകതയുണ്ട്, ശഅബാൻ 15-ന് ചില പ്രത്യേകതകളുണ്ട്, അതെന്താണെന്ന് അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. അതുപോലെ ഇബ്നു ഹിബ്ബാൻ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ലത്തായിഫുൽ മഅരിഫിൽ പറയാണ്, ലൈലത്തുൽ നിസ്ഫി ശഅബാൻ എന്ന് പറഞ്ഞാൽ ശഅബാൻ 15-ന്റെ രാത്രിയുടെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. വഖദ് ഇഖ്തലഫ ഫീഹ, അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഫലഅഫ ലകതറൂൻ, ഭൂരിഭാഗം പണ്ഡിതന്മാരും അത് ലഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വസഹ ഇബ്നു ഹിബ്ബാൻ ബഅലഹ, അതിൽ ചില സഹീഹാണെന്ന് ഇബ്നു ഹിബ്ബാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വഖറജഹ ഫീ സഹീഹിഹി, അദ്ദേഹം സഹീഹിൽ അദ്ദേഹം അത് എടുത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലെ മുഹദ്ദിസ് എന്ന് പറയുന്ന ഇമാം നാസിറുദ്ദീൻ അൽബാനി അദ്ദേഹം മുആദ് ബിൻ ജബലിൽ നിന്നുള്ളൊരു ഹദീത്ത് ഈ വിഷയത്തിൽ സഹീഹാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്, യത്തയുള്ളാഹു തബാറക വ തആല ഇലാ ഖൽഖിഹി ലൈലത്തുൻ നിസ്ഫ് മിൻ ശഅബാൻ, അല്ലാഹു തബാറക വ തആല ശഅബാൻ 15-ന്റെ രാത്രിയിൽ സൃഷ്ടികളിലേക്ക് എത്തി നോക്കും. ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി, അവന്റെ എല്ലാ സൃഷ്ടികൾക്കും അവൻ അന്നേ ദിവസം പൊറുത്തു കൊടുക്കും, രണ്ടു പേർക്കൊഴികെ. ഇല്ലാ ലിമുശ്രിക്കിൻ വ മുശാഹിൻ, ശിർക്കിൽ ശിർക്കൻ വിശ്വാസം ശിർക്കൻ പ്രവർത്തനമുള്ളവനും പരസ്പരം പകവച്ച് നടക്കുന്നവനും ഈ രണ്ടു കൂട്ടർക്ക് പുറത്തു കൊടുക്കൂല എന്ന് അദ്ദേഹം പറയാണ്. ഹദീസും സഹീഹ് സഹിയായ ഹദീസാണ്. റുബിയൻ ജമാഅത്തിൻ മിന സ്സഹാബ, ഒരു കൂട്ടം സഹാബി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മിൻ തുർക്കി മുഖ്തലിഫ, വ്യത്യസ്ത തുറുക്കുകളിലൂടെ. യശുദ്ധു ബഅദുഹാ ബഅദാ, അവ പരസ്പരം ശക്തിപ്പെടുത്തുന്നതാണ്. ചില റിവായത്തുകളിൽ ചില ന്യൂനതകളുണ്ടെങ്കിലും അതെന്തല്ല, കടുപ്പമുള്ളതല്ല. അതുകൊണ്ട് പരസ്പരം ശക്തിപ്പെടുത്തുന്ന റിവായത്തുകളാണതെന്ന് അദ്ദേഹം സിലസത്തു സഹീഹയിലെ 1144 നമ്പറായി എടുത്തുദ്ധരിച്ചു. തുടർന്ന് അദ്ദേഹം 8 സഹാബികൾ എന്ന റിപ്പോർട്ടുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോ അന്ന് നമുക്ക് ഉള്ളതെന്താ, അന്ന് പാപമോചനം ലഭിക്കാൻ രണ്ട് യോഗ്യത നമുക്കുണ്ടാകണം. ഒന്ന് മുശ്രിക്കാകരുത് എന്ന് പറഞ്ഞാൽ തൗഹീദ് ശരിക്കും ഉൾക്കൊണ്ട ആളാകണം. ശിർക്കിനെ നബിമാർ പോലും പേടിച്ച കാര്യമാണ്. അപ്പൊ അത് നമ്മളിൽ ഇല്ലാതിരുന്നാൽ അന്ന് നമുക്ക് പുറത്തു കിട്ടും. പ്രത്യേകിച്ചൊരു പ്രാർത്ഥനയോ പ്രത്യേകിച്ച് ബാത്തൊന്നുമില്ല. അതുപോലെ തന്നെ ഷഹനാ ഒഴിവാക്കണം. ശത്രുത, പക, വിദ്വേഷം, ഇന്ന് ആളുകൾ പരസ്പരം വെറുപ്പും വിദ്വേഷം, എത്ര ആളുകളോട് ആങ്ങളും പെങ്ങളും തമ്മിൽ വെറുപ്പ്, അയൽവാസികൾ തമ്മിൽ വെറുപ്പ്, അളിയന്മാർ തമ്മിൽ വെറുപ്പ് അല്ലേ, അമ്മോശനും പുതിയാപ്പിളിയും തമ്മിൽ വെറുപ്പ്, ഇങ്ങനെ പല വെറുപ്പും വിദ്വേഷവും കൊണ്ട് കാലങ്ങൾ കഴിഞ്ഞു പോകുന്ന അത്തരം ആളുകൾക്ക് അല്ലാഹു ആ ദിവസം പുറത്തു കൊടുക്കുകയില്ല. ഈ രണ്ട് പ്രത്യേകത മാത്രമാണ് ഉണ്ടാകേണ്ടത്. അന്ന് പ്രത്യേക വല്ല ദുആയുമുണ്ടോ? നീണ്ട ദുആക്ക് ഇങ്ങനെ അച്ചടിച്ചു വരുന്നുണ്ട്. ശേബാമ്പൻ ചെല്ലേണ്ട ദുആണ്ട്, ചിലക്ക് അത് പ്രിന്റ് എടുത്ത് വെച്ചു തിരിക്കുക. ആ നാളെയാണ് പോയ ദിവസം, നാളത്തേക്ക് ചൊല്ലാൻ വേണ്ടി. ചില സൂഫികൾ പിൽക്കാലത്ത് ഉണ്ടാക്കിയതാണ്. അഷേഖ് ജമാലുദ്ദീൻ ഖാസിമി ഇസ്ലാഹുൽ മസാജ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, അമ്മാ ദുആഉൽ മസ്ഹൂർ, ആളുകൾക്കിടയിൽ ശ്രുതിപ്പെട്ട ഒരു ദുആയുണ്ട്, ശേബാമ്പനജിന്റെ ദുആ. ഫലം യറിദ് മിൻ തരീഖിൽ സഹീഹിൻ വലാ ഗൈരി, സഹീഹായതോ അല്ലാത്ത ഒരു തരീഖിലൂടെയും അത് വന്നിട്ടില്ല. ഇന്നമാ ഹുവ മിൻ ജമ്മി ബഅദിൽ മസായിഖ്, ചില തരീഖത്തിന്റെ ശൈഖന്മാര് പിൽക്കാലത്തുണ്ടാക്കിയതാണത്, റസൂല സഹാബത്തോ പഠിപ്പിച്ചതല്ല. ഷെയ്ഖ് അൽബാനി പറഞ്ഞു, ലാ യൽസം മിൻ സബൂത്തി ഹാദൽ ഹദീസ് ഇത്തിഖാദു ഹാദിഹി ലൈലത്തി മൗസിമൻ. അപ്പോ അള്ളാഹു എത്തി നോക്കും, മുശരിക്കും മുഷാഹിനും അല്ലാത്തവന് ശാബാം 15 രാത്രി പുറത്തു കൊടുക്കുമെന്ന ഹദീസ് സ്ഥിരപ്പെട്ടാൽ ആ രാത്രിയെ ഒരാഘോഷവേളയാക്കാനോ ആളുകൾ അതിന് പള്ളിയിലോ മറ്റോ ഒരുമിച്ച് കൂടാനോ അത് ഒരിക്കലും അനിവാര്യമാക്കുന്നില്ല. വയഫ്അലൂന ഫിയാ മിനൽ ബിദഈ മാ ദക്കറൽ മുഅല്ലിഫ് റഹിമഹുല്ലാ. ഇമാം ജമാലുദ്ദീൻ ഖാസി പറഞ്ഞതുപോലെ പള്ളികളിൽ എന്ത് പ്രത്യേക കുറേ ആഘോഷങ്ങൾ ഉണ്ടാക്കുന്നത് ഓരോ നാട്ടിലും ഓരോ കോലത്തിലാണ്. ചെറിയ ഗ്രന്ഥങ്ങൾ, ചില ഗ്രന്ഥങ്ങൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഓരോ നാട്ടിലും നടക്കുന്ന ലൈലത്തെ ശബാം 15 ആഘോഷങ്ങളെ സംബന്ധിച്ച് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഓരോ നാട്ടിലും ഉണ്ടാക്കിയത് കണ്ടാലും അത് പറയാൻ സമയമില്ല, അത് പറയാൻ ഒരുപാട് പറയാണ്ട്. അതെല്ലാം ഓരോ നാട്ടിലും ഓരോരുത്തരും ഉണ്ടാക്കുന്നതാണ്. അതൊന്നും ചെയ്യാൻ ഇതിൽ യാതൊരു തെളിവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബികളോ അതൊന്നും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ബിദഅത്തുകളെ നാം പാടെ വർജിക്കണം. അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത് പഠിപ്പിക്കും. ആതാക്കുമുർ റസൂലു ഫഖുദു, റസൂൽ നിങ്ങൾക്ക് എന്തൊന്ന് കൊണ്ടുവന്നുവോ, റസൂൽ കൊണ്ടുവന്നായി സ്ഥിരപ്പെട്ടാൽ ഫഖുദു, അത് നമ്മൾ സ്വീകരിക്കണം. സ്ഥിരപ്പെടാത്ത സ്വീകരിക്കാൻ ബാധ്യമല്ല. വമാ നഹാകും അൻഹു ഫന്തഹു, റസൂൽ നിങ്ങളോട് എന്ത് വിരോധിച്ചോ അത് നിങ്ങൾ പാടെ വെടിഞ്ഞു നിൽക്കണം. റസൂൽ പറഞ്ഞ ഓരോ ഖുതുബിലും പറയുന്ന കാര്യമാണ്, മുഹ്ദസാത്തുകൾ നിങ്ങൾ സൂക്ഷിക്കണം, പുതുനിർമ്മിതങ്ങൾ സൂക്ഷിക്കണം. കാരണം ഹൗദുൽ കൗസർ കുടിക്കാൻ പോലും നിങ്ങൾക്ക് സാധിക്കൂല. അതുകൊണ്ട് സുന്നത്തിൽ തന്നെ ധാരാളം ദിക്റും ദുആയും നിസ്കാരമൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ എടുക്കുക. ബിദഅത്തുകളെ നമ്മൾ പാടെ വർജിക്കുക. അതാണ് അശ്ഹദു മുഹമ്മദ് റസൂലുള്ളാ എന്ന കലിമത്തു തൗഹീദിന്റെ, അല്ല കലിമത്തു ഷഹാദത്തിന്റെ താല്പര്യം അത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും പിൻപറ്റുന്ന മുഖ്ലിസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബാദു. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് പരിശുദ്ധ റമദാനിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. വർഷത്തിലൊരു മാസം നമ്മൾ നമ്മുടെ ഭക്ഷണപാനീയങ്ങളെയും ദേഹേച്ഛകളെയും നിയന്ത്രിച്ചുകൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് അവൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ആ മാസത്തെ നാം നമുക്കൊരു മുതൽക്കൂട്ടാക്കി മാറ്റേണ്ടതുണ്ട്. പരിശുദ്ധ റമദാൻ വരുമ്പോൾ പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് ആളുകളിൽ തോന്നുന്നത്. ഓ, ഇനിയിപ്പോൾ ഒരു മാസം വരണ്ടെന്ന് കഴിഞ്ഞ് കിട്ടണം, അതൊന്നും കഴിഞ്ഞാൽ ശവ്വാലെന്ന് പെരുന്നാൾ ആഘോഷിച്ചാലെ മനുഷ്യന് ടെൻഷൻ തീരുള്ളൂ. തിന്നാൻ പറ്റില്ല, കുടിക്കാൻ പറ്റില്ല, അത് പറ്റില്ല, ഇത് പറ്റില്ല, എല്ലായിടത്തും പോയാലും പ്രസംഗം, ആ മനുഷ്യനും ഡെങ്കറായി പോവും എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ചിലർ പുറത്ത് പറയില്ല, പുറത്ത് പറഞ്ഞാൽ കൗമിൽ ഒറ്റപ്പെട്ടു പോയല്ലോ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലതാ, ഏയ് ഇതൊന്നും ഇങ്ങോട്ട് തീർന്നു കിട്ടിയാൽ മതി. അങ്ങനെയല്ല സുഹൃത്തുക്കളെ, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രിയപ്പെട്ട അതിഥി, വലിയ ഒരു മേജർ ഗസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ വലിയൊരു അതിഥി നമ്മളെ വീട്ടിൽ വരുന്ന നേരത്തെ അറിയിച്ചാൽ നമ്മൾ എന്തായിരിക്കും അദ്ദേഹത്തിന് വേണ്ടി ഒരുങ്ങുക, അദ്ദേഹത്തിന് അവിടെ കിടക്കാൻ കൊടുക്കുക, അദ്ദേഹത്തിൻ്റെ റൂം എന്താണ്, അദ്ദേഹം എങ്ങനെ എയർപോർട്ടിൽ എപ്പോഴാണ് വരിക, എങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവരിക, എല്ലാം നമ്മൾ ആലോചിച്ച് ചിന്തിച്ചിന്തി ആ ദിവസങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി കാത്തിരിക്കും. അവർ നമ്മുടെ വീട്ടിൽ കാര്യപ്പെട്ടൊരു ഫംഗ്ഷൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ, നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് കുറെ കാലമായിട്ട് കല്യാണമില്ലാത്ത മോന് കല്യാണം ഉണ്ടായി. അപ്പൊ കല്യാണം തീരുമാനിച്ച് എല്ലാ കുടുംബങ്ങളെയും വിളിക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ തീരുമാനിച്ചാൽ നമ്മൾ പിന്നെ ദിവസങ്ങൾ ഇങ്ങനെ എണ്ണുകയാണ്, എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ ചെയ്യാം, ഒരുക്കങ്ങൾ ചെയ്യാം. ഇതുപോലെ നമ്മൾ ഒരു മുൻകൂട്ടിയുള്ള മാനസികമായ ഒരു തയ്യാറെടുപ്പ് പരിശുദ്ധ റമദാനെ വരവേൽക്കുന്നതിനുണ്ടാകണം. ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടി ആ മാസത്തെ വരവേൽക്കാൻ നമുക്ക് സാധിക്കണം. കാരണം ഖുർആനിന്റെ അവതരണം കൊണ്ട് ധന്യമായ 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദറുള്ള ഒരു മാസമാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെറുപ്പോടും മടുപ്പോടും കൂടി ഈ മാസത്തെ പഴിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ ഈ മാസത്തെ എതിരേൽക്കരുത്. കാരണം ആർക്കും അതിൽ വെറുപ്പും മടുപ്പും കയറിയോ, അവനവൻ്റെ തമ്മാടിത്തങ്ങളൊക്കെ നിർത്തിയൊക്കേണ്ടിയുള്ളു. കാരണം എല്ലായിടത്തും ചെറിയ കുട്ടികൾക്ക് വരെ നോമ്പാണ്, ചായക്കടല്ല, ഹോട്ടലില്ല, ആരെങ്കിലും പരസ്യമായിട്ട് ചായ കുടിക്കണോ വെള്ളം കുടിക്കണോ കണ്ടാൽ സാധാരണ ചെറിയ കുട്ടികളെന്ന് ചോദിക്കും എന്താ മനുഷ്യൻ കളിച്ച റമദാൻ മാസല്ലേ. അപ്പൊ അതുകൊണ്ട് തമ്മാടികൾക്കും താന്തോന്നികൾക്കും ഭയങ്കര വെറുപ്പാണുള്ളിൽ, ഓ ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നായിരിക്കും. എന്നാൽ നമ്മളെ തമ്മാടിത്തങ്ങൾ അവസാനിപ്പിച്ച് നാം ഖേദിച്ചു മടങ്ങേണ്ട മാസമാണ് യഥാർത്ഥത്തിൽ. ചില ആളുകളെല്ലാം ടൂർ നിശ്ചയിക്കും, റമദാൻ മാസത്തിന് മുമ്പായിട്ടാണ് ടൂർ പോകുക, എവിടേക്കെങ്കിലും വിദേശ രാജ്യങ്ങൾക്ക് എവിടേക്കലും. എന്നാ എന്താ യാത്രയാണ് നോമ്പ് ഒഴിവാക്കും ചെയ്യുക, എല്ലാ തോന്നിയാസവും ചെയ്യുകയും ചെയ്യുക, നാട്ടിൽ നിന്ന് ഒഴിവായി കിട്ടുകയും ചെയ്യും. അങ്ങനത്തെ ആളുകളുണ്ട്. അപ്പൊ റമദാനിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സൂത്രപ്പണികൾ, ഈ സൂത്രപ്പണിയൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല അറിയില്ലെന്നാണോ ഇവർ കരുതുന്നത്? ചേറെ ചില ആളുകൾ സംഗീത ഉപകരണങ്ങളും മറ്റുമൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ നോമ്പ് ആഘോഷമാക്കി മാറ്റും. പുറത്തിറങ്ങാൻ പറ്റില്ല, പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനുമില്ല. അപ്പോൾ വീട്ടിനുള്ളിൽ ഇരുന്നിട്ട് തന്നെ കൈന്നത്ര മ്യൂസിക്കും കൈന്നത്ര പാട്ടും കൈന്നത്ര സിനിമയൊക്കെ കണ്ടിട്ട് വീട്ടിൽ ആഘോഷിക്കുക, പുറത്താരും അറിയില്ലല്ലോ. ഇങ്ങനെയൊക്കെയാണ് റമദാനെ നമ്മൾ എതിരേൽക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ നമ്മൾ കാത്തിരിക്കണം. കാരണം അത്രമാത്രം ഗുരുതരമായ തെറ്റാണ് അയാൾ ചെയ്യുന്നത്. ഈ പവിത്ര മാസത്തെ വിശ്വാസികളായ നമ്മൾ സന്തോഷത്തോടുകൂടി എതിരേൽക്കണം. റമദാൻ വന്നു കഴിഞ്ഞാൽ ഇദാ ദഖല റമദാൻ ഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും, വഗുല്ലിഖത് അബ്വാബുൽ നാർ, നരക കവാടങ്ങൾ കൊട്ടി അടക്കപ്പെടുകയും, വസുഫിദത്തി ശയാത്തീൻ, പിശാചുക്കൾ ബന്ധനസ്ഥരാക്കപ്പെടുകയും ചെയ്യുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ ചിഹ്നമായ ഈ നോമ്പ് മാസത്തെ, റമദാനിനെ നാം പവിത്രമായി കാണണം. നമുക്കൊരുപക്ഷെ നോമ്പ് നോൽക്കാതിരിക്കാൻ ശരൈയായ കാരണങ്ങൾ ഉണ്ടാവാം, നിത്യരോഗിയായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നോമ്പ് നോൽക്കാൻ കഴിയാത്ത എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെ ശരൈയായ കാരണമുള്ള ഒരാൾക്ക് നോമ്പെടുക്കാതിരിക്കാം. പക്ഷെ ആ മാസത്തെ അയാൾ ഒരിക്കലും തന്നെ അവമതിക്കാനോ മാസത്തിൻ്റെ പവിത്രതയെ അയാൾ ഒരിക്കലും തന്നെ തള്ളി പറയാനോ പാടില്ല. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അള്ളാഹുവേ, പരിശുദ്ധ റമദാൻ പൂർണ്ണമായും നോമ്പെടുക്കുവാനും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാനും എനിക്ക് നീ ആരോഗ്യം നൽകണേ. ഇപ്പോൾ നമുക്ക് ആരോഗ്യമുണ്ട്, പെട്ടെന്നായിരിക്കും രോഗം വരുന്നത്, ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കിടപ്പിലായി, പിന്നെ അങ്ങനെയാണ് മരിക്കും അല്ലേ. ഓടിച്ചാടി നടത്തിയിരുന്ന മനുഷ്യനാണ്, ഒരൊറ്റ ദിവസം ഒരു വേദന വന്നതാണ്, പിന്നെ ആശുപത്രിയിലായി, പിന്നെ ഇതുവരെയും കിടപ്പിൽ തന്നെ, അങ്ങനെയാണ് മരിക്കുകയും ചെയ്തു. എത്ര സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരവസ്ഥ നമുക്കുണ്ടായാൽ നമ്മൾ ആശുപത്രിയിലായി, അവസാനം നോമ്പിന് കഴിയുന്നില്ലെന്ന് മാത്രമല്ല, നോമ്പുള്ള ബന്ധുക്കൾക്ക് തന്നെ ഭാരമായി, അവർക്ക് പോലും നോമ്പ് നോൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഇയാൾ അങ്ങോട്ട് കിടത്തണം, ഇയാൾ അങ്ങോട്ട് കിടത്തണം, ഇയാളെ മൂത്രമൊഴിപ്പിക്കണം, ഇയാളെ കക്കൂസ് കൊണ്ടുപോകണം, അയാൾക്ക് അയാൾക്ക് വെള്ളം കൊടുക്കുക, അപ്പം അയാൾ തുണി മാറ്റണം, അപ്പം അയാൾ മൂത്രമൊഴിച്ച ബെഡ് മാറ്റണം, ഇങ്ങനെ വീട്ടുകാർക്ക് മുഴുവൻ പണിയാവും ഒരൊറ്റ ആൾ കിടന്നായി. അങ്ങനത്തെ ഒരവസ്ഥ നമുക്ക് വരാതിരിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്യണം. നോമ്പെടുക്കാനുള്ള ആരോഗ്യം നിലനിർത്തിത്തരാൻ വേണ്ടി ദുആ ചെയ്യണം. എല്ലാം അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടാണ് നടക്കുന്നത്, നമ്മളെ യോഗ്യത കൊണ്ടോ നമ്മുടെ മുന്നിൽ കൊണ്ടല്ല. എല്ലാം നമുക്ക് മുന്നൊരുക്കങ്ങൾ ചെയ്യാം, പക്ഷേ തൗഫീഖ് അള്ളാഹുവിന് ലഭിക്കേണ്ടതുണ്ട്. ആ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യേണ്ട ഒരു സമയമാണിത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നോമ്പുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ, പുസ്തകങ്ങൾ, അതൊക്കെ വായിച്ച് മനസ്സിലാക്കി നോമ്പ് അതിൻ്റെ പുണ്യം പൂർണ്ണമായും നമുക്ക് ലഭിക്കാവുന്ന തരത്തിൽ ഒരറിവ് അതിനെക്കുറിച്ചുണ്ടാകണം. അറിവോടുകൂടി അമൽ ചെയ്യാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിപ്പോൾ എന്താ, അത് പണ്ടേ നമ്മൾ നോക്കണല്ലേ, അത്താഴത്തിന് എണീക്കണം, കുറേ തുന്നണം, നേരം വെളുത്താൽ പിന്നെ കഴിയുന്നത്ര ഉറങ്ങുക, പിന്നെ അങ്ങനെ പറ്റുകയാണെങ്കിൽ നിസ്കരിക്കുക, പിന്നെ നോമ്പ് തുറക്കുമ്പോൾ നല്ല ഓണം തുന്നണം, ഇതന്നെ നോമ്പ്. ഇതിപ്പോൾ പണ്ടേ അറിയണം, ഇതിലിപ്പോൾ എന്താ പഠിക്കാള് എണീക്കുക, അങ്ങനെയല്ല, അങ്ങനെയല്ല. നമ്മൾ നോമ്പ് പഠിക്കേണ്ടത് തന്നെയാണ്, കാരണം കൊല്ലത്തിൽ എല്ലാ മാസവും ഉള്ളതല്ല ഒരൊറ്റ മാസമുള്ളൂ. അതുകൊണ്ട് നോമ്പുമായി ബന്ധപ്പെട്ട മസാലകൾ പഠിച്ചും ചോദിച്ചും അറിയണം, അബദ്ധങ്ങൾ വരാതിരിക്കാൻ വേണ്ടി. നമ്മളിപ്പോൾ തന്നെ പെണ്ണുങ്ങൾ വരുതാ, പച്ചരി കണ്ടോ ഒഴിവാക്കല്ലോ, ഗോതമ്പ് വേണം കേട്ടോ, ആ മല്ലി വേണം, മുളക് വേണം, മഞ്ഞൾ വേണം, ഒക്കെ പൊടിച്ചു വെക്കണം, ഒക്കെ ശരിയാ, പക്ഷെ അത് മാത്രം മതിയോ പോരാ. മാനസികമായ മുന്നൊരുക്കം നമ്മുടെ ഭാഗത്തുണ്ടാകണം എന്ന് ഈ പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. തീ തിരക്ക് പിടിച്ച ലോകത്ത് നാം അറിയാതെ ഒരു മാസം കടന്നുപോകും, പിന്നെ ഖേദിച്ചിട്ട് കാര്യമുണ്ടാവില്ല. അതുകൊണ്ട് ആ മാസം വരുന്നതിന് മുമ്പ് എങ്ങനെയൊക്കെ നമ്മുടെ ജോലികളും മറ്റുമൊക്കെ നോമ്പ് നഷ്ടപ്പെടാത്ത ജമാഅത്തുസ്കാരം നഷ്ടപ്പെടാത്ത രൂപത്തിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ അതിപ്പോ തന്നെ അതിനുള്ള മുന്നാലോചനകൾ നമ്മൾ നടത്തിയിരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ചെയ്തു തീർക്കേണ്ട പല ജോലികളും പെട്ടെന്ന് ചെയ്തു തീർത്ത് റമദാനിനെ വരവേൽക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.